സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവരുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവരുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അതേ സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തിണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും ആകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകല്ലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ജോളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവേൻ. പ്രതിഫലം ലഭിക്കാതിരിക്കേയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവേൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവേൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിചിതനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തു നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങളും വിജയം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകാര്യങ്ങൾ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായന്റെ വാക്ക് കേൾക്കുവേൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവേൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടെ പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്ന തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിനെ പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നതിന് അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവനെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായതിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടതാവിനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പോരാ നന്മയെ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവനെ സഹായം ലഭിക്കും. മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകനെ ദാനം താമസിപ്പിക്കരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനെ മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും ഇരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദവന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനെ പുത്രനെന്ന് വിളിക്കപ്പെടും. അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പശുക്കളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം കാണുന്നതിനെ അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് അത് മറന്നിരിക്കുന്നില്ല. ഓരോ രാജ്യത്തിനോടുന്ന ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ ഔദ്യങ്ങൾ യേശു കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവേൻ. അത്യുന്നതിലേക്ക് തിരികെയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവേൻ. ജീവിക്കുന്നവർ അത്യുന്നതിന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായി മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിവാൻ. അവിടുന്ന് പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കൊഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കൊഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേറ്റത്തെത്തിയാൽ അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവനതെന്നും പ്രഖേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്, അവനെ കൊണ്ട് എന്ത് പ്രയോജനം, എന്താണ് അവനിലെ നന്മയും തിന്മയും. മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽക്കാരനെ വിമർശിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്, എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിറ്റ സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാന്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പേ നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പേ പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെ കുറിച്ചും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. ജ്ഞാനത്തെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും തന്നെ വാനാകില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോട് തുമരിക്കട്ടെ. ധൈര്യമായിരിക്കാൻ നീ പൊട്ടിത്തെറിക്കയില്ല. രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക, അത് മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, ആർക്കും തെറ്റുപറ്റാം. നാം കൊണ്ടൊരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്യുന്നതിന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം പോഷനായിരിക്കുന്നതിനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അന്മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ല എന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽച്ച അടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, തിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ഡനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തവണ്ണം മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവരുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം. ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. പാറയ്ക്കുമോ 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വാഴ്ത വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളെ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരിദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോ.
അച്ഛന്മാരാരും വന്നില്ല, കുറച്ചു നേരം കൂടെ വായിക്കുന്നല്ലോ.
എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമല്ലി. എന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചിരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. പോഷ്കന്റെ വഴി എന്നോട് അകറ്റേണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം നിന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ദൈവമേ സ്വനക്ക് യോഗ്യമാന്നു ബാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമാർ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദവും നിലനിൽക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാരിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് സുഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ ചൊരിഞ്ഞതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകാൽ വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് പി പ്രകാശ് അച്ഛൻ, വന്യ സക്കറിയ റമ്പാച്ചൻ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എബി എബ്രഹാം മുണ്ടുകോട്ടക്കൽ അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീമതി മേരി സ്കറിയെ ആദരവോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഹലോ,
താങ്ക് യു അച്ഛാ.
പാടിക്കോളൂ.
പൊറ്റിക്കൊള്ളും മണ്ണൊരു മണ്ണായാൽ അമർന്നു പോയാലും എൻ കാന്തനീശു കൈവിടില്ല, എന്നെ ഉയർത്തിക്കും വിശാരീരത്തോടെ കൈക്കൊള്ളുമീഴേ മഹത്വത്തിൽ പാതരുകയില്ല ഞാൻ, പാതരുകയില്ല ഞാൻ പ്രതികൂലമാനവരെ വന്നെങ്കിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ ബലബലമാനവരെ വന്നിടയിലും എൻ കാന്തൻ കാത്തിരും എൻ പ്രിയൻ പോത്തിരും എന്നാദം നടത്തിരും അന്ത്യം വരെ.
നമുക്ക് ഭാവമാ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സൂക്ഷണം പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി. പാപികളായ എടിയാരോട് കരുണ ചെയ്യുന്ന നശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇറക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാഭർത്തമറിയേതമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ബാറക്കുമോർ സത്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ പുത്രനെ കൽപ്പിച്ചയച്ചതിനാൽ നിനക്ക് സ്തുതി. സത്യവാനായ പുത്ര നിന്റെ ശിഷ്യന്മാരുടെ മേൽ നിന്റെ വിശുദ്ധ റൂഹ അയച്ചതിനാൽ നിനക്ക് സ്തുതി. പരിശുദ്ധ റൂഹ സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നതിന് ശ്ലീഹന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി. മൂന്ന് നൂമകളോടും ഏക സാരാംശത്തോടു കൂടിയവനും ലോകങ്ങളുടെ സൃഷ്ടാവും സകലത്തിന്മേലും അധികാരിയുമായുള്ളവരെ നിനക്ക് സ്തുതി. ജീവനുള്ള യേശു മശിഹ നിന്റെ പിതാവിനോടും നിന്റെ വിശുദ്ധ റൂഹയോടും കൂടെ നീക്കും നിനക്ക് സ്തുതി. നിന്റെ സ്വരൂപത്തിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്ന നിന്റെ മരണത്താൽ നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റവും കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി. നീ ഏറ്റവും ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. ശ്ലീഹന്മാർക്ക് സഹോദരനായി തീരുകയും വഴിയിൽ അവരോടുകൂടെ നടക്കുകയും ചെയ്യത്തക്കവണ്ണം നീ ഏറ്റവും വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും ശിഷ്യപ്പെടുത്തുവിനെന്നും ലോകാവസാനത്തോടുമല്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നും അവരോട് കൽപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും നിന്റെ മനുഷ്യപ്രീതിയെക്കുറിച്ച് അത്ഭുതപ്പെടുകയും ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ നിങ്ങളിലേക്ക് പതിയുകയും ചെയ്തതുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുകയും യാദൃശ്ചികമായി ചെന്നു ചേരുകയും ചെയ്യുന്ന എല്ലായിടത്തും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ വഴികളിലും യാത്രയിലും ഞങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾക്ക് അയച്ചു തരത്തക്കവണ്ണം നിന്റെ പിതാവിനെ ഞങ്ങളോട് യോജിപ്പിക്കണമേ. നീ ഞങ്ങളുടെ മുമ്പിൽ വഴി തെളിയിക്കുന്നവനായിരിക്കണമേ. നിന്റെ പരിശുദ്ധ ശ്ലീഹന്മാരുടെ കൂടെ ഇരുന്ന പ്രകാരം നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ വഴിയിൽ കൂടി നടക്കുമ്പോൾ നിന്നെ കുറിച്ച് വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നടക്കുമാറാകണമേ. നിന്നാൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ അന്യകാഴ്ചകളിൽ നിന്നും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിക്കാനും നിന്നാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴിവിട്ട് നടക്കുകയും തിന്മയാകുന്ന കെണിയിൽ അകപ്പെടാതെയും പാമ്പുകടി കൊള്ളാതെയും ദുഷ്ടജന്തുവിനാലും തേളിനാലും ഉപദ്രവിക്കപ്പെടാതെയും ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. കർത്താവ്, വ്യസനം കൂടാതെ ഞങ്ങളുടെ ബോധങ്ങളെയും ഉപദ്രവം കൂടാതെ ഞങ്ങളുടെ ശരീരങ്ങളെയും കാത്തുകൊള്ളണമേ. അനാവശ്യ കാര്യങ്ങളെ വിചാരിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെയും ജഡമോഹങ്ങളിൽ ഉൾപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ. നിന്റെ മഹത്വത്തിന് ചേരാത്ത സകലത്തെയും ഞങ്ങൾ നിന്നുരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങളിൽ പുതുതാക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധയുടെ വടക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായിരിക്കാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയും കരുണയും കൈക്കൊള്ളുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധയും ഇപ്പോഴുള്ള അസമയത്ത് ഒന്നേക്ക് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട ദൈവമക്കളെ, പന്നിമാറുന്ന ഒരു ബുധനാഴ്ചയോട് ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ കർത്തൃസന്നിധിയിൽ അടുത്തു വന്ന് നമ്മുടെ ഹൃദയങ്ങളെ പകരുവാനും ആത്മീയകാര്യങ്ങളെ വിവേചിച്ചറിയുവാനും ജീവിതത്തെ ശ്രദ്ധയോടെ ക്രമപ്പെടുത്താനും ഒക്കെ തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കാം. ഓരോ നിമിഷവും ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഹൃദയപൂർവ്വം കർത്തൃസന്നിധിയിൽ അടുത്തു വരുവാൻ നാം എവിടെയായിരിക്കുന്നുവോ, ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ, ഏത് തിരക്കേറിയ നിമിഷങ്ങളിലാണെങ്കിലും നമ്മുടെ ഹൃദയം സന്നദ്ധിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കാം. ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ശക്തീകരിക്കുകയും പ്രത്യേകിച്ച് പ്രതിബന്ധം നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മ ഉണർവോടുകൂടിയും ജീവിപ്പാനുള്ള പ്രേരകമായി നിലനിൽക്കുവാൻ ദൈവമേ നമുക്ക് ഇടയാകണമെന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 119 സങ്കീർത്തനം 18 വാക്യം നമ്മൾ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണം ഒരു അത്ഭുതമായി, നമ്മുടെ കണ്ണിന് കാഴ്ചയായി, ഒരു പുതിയ വട്ടമായി എപ്പോഴും നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. പ്രത്യേകിച്ച് വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ട് നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇരുട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വെട്ടത്തിന്റെ മധ്യത്തിലും അന്ധകാരത്തിലേക്കാണ്, അപകടങ്ങളിലേക്കാണ്. എപ്പോഴും അപായ സൂചനകൾ മാത്രം നൽകുന്ന ഈ ലോകത്തിൽ ഏത് ഇരുട്ടിലും കാലിൽ തട്ടാതവണ്ണം നടക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവവചനങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് ഏറ്റവും നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഇന്നത്തെ പ്രാർത്ഥനയില്, ഞങ്ങളുടെ കണ്ണുകൾ അന്യകാഴ്ചകളിൽ നിന്ന് നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനത്തിൽ നിന്നും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിക്കാനും നിന്നാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴിവിട്ട് നടക്കാതെയും തിന്മയാകുന്ന കെണിയിൽ അകപ്പെടാതെയും പാമ്പുകടി കൊള്ളാതെയും ദുഷ്ടജന്തുവിനാലും തേളിനാലും ഉപദ്രവിക്കപ്പെടാതെയും ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുവാനാകണമേ. വളരെ സുന്ദരമായ പ്രാർത്ഥനയാണ്. ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെടാതിരുവാൻ തക്കവണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. തീർച്ചയായിട്ടും വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ പൈശാചിക ശക്തികളായിട്ടോ ഒക്കെ ഈ ലോകത്തിൽ നന്മയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും ഞങ്ങൾ തകർന്നു പോകാൻ ഒരുപാട് സാധ്യതയുള്ള തലമാണ്. പക്ഷേ ശരീരത്തെ തകർക്കാൻ കഴിയും, മനസ്സിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കാതെ പോകണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്ര കണ്ട് കർത്തൃസന്നിധിയിൽ സുരക്ഷിതത്വമുള്ളതായി തീരത്തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളും ഒക്കെ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും അത്ഭുതകരമായി നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് ആദരവോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും നമുക്ക് ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട എബി ഉണ്ടുകോട്ടക്കലച്ചനാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അപ്പോഴേ അച്ഛൻ എപ്പോഴും അവസരമുള്ളപ്പോഴൊക്കെ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ധന്യമാർന്ന വാക്കുകളിൽ കൂടി നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ നല്ല സാന്നിധ്യത്തിനും അച്ഛന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അച്ഛന്റെ ആത്മാർത്ഥമായ ശ്രമത്തിനുമൊക്കെ ഒരുപാട് നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. എപ്പോഴും ഈ പ്രാർത്ഥന നന്ദിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛന്. അച്ഛന് അച്ഛന് ആദ്യ ഫ്യൂഷനിലായിരുന്നെങ്കിലും ഫോറഡിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ പള്ളിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛന്റെ സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛന് ഒരു അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ എല്ലാ വിധത്തിലും ഈ ഭദ്രാസനത്തിന് വളരെ വളരെ പ്രയോജനീഭവിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് പ്രിയപ്പെട്ട അച്ഛൻ. നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ റീച്ചലാറ്റി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. ആന്റി ആന്റിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി? ഹലോ, ഒരുപക്ഷെ ആന്റി അത് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് തോന്നുന്നു ഫോൺ മ്യൂട്ടായതുകൊണ്ടാണ് കേൾക്കാൻ സാധിക്കാത്തത്. ക്ഷമിക്കണം, അത് എനിക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല. ആന്റി കേൾക്കുന്നുണ്ടോ? ഓക്കെ, സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചനത്തെ സംസാരിക്കുന്നതിൽ.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. തോർഗിയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്നരുളിയോനെ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ നീ തന്നുവല്ലോ. നീക്കം വാരാത്ത നിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്റാത്മാവിൻ ദാഹം തീർപ്പാ, ആരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാ, നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാ, നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുവാ, രുധിരത്തിനത്ഭുത ശക്തി ഇന്ന് അറിയുവാനിവിടെ. വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.
തിരുവചന ധ്യാനത്തിനായിട്ട് വന്നിയ എബിയച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഏറ്റവും
ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഒരു ദിവസം ആയിരിപ്പാണൊക്കെ ഉടമടിയായതിൽ ദൈവത്തെ സ്തുതിക്കും. ആമുഖമൊന്നും കൂടാതെ ഒരു വേദവാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 36-ഉം 37-ഉം വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 36-37 വാക്യം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരുപാട് തവണ വായിച്ചിട്ടുള്ളത്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ള, ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നല്ല ശമരിയക്കാരൻ ആര് എന്ന്, അല്ലെങ്കിൽ നല്ല കൂട്ടുകാരൻ ആര്, ആരാണ് സഹായിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം കർത്താവ് ചോദിക്കുന്നതിന് വേണ്ടി ഒരു സംഭവ കഥ അവരോട് സൂചിപ്പിച്ചു. ഒരുവൻ യാത്ര ചെയ്തു, അവനെ കള്ളന്മാർ പിടിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അവൻ താഴെ വീണ് കിടന്നു. അവനെ നോക്കാതെ പോയ ചില ആളുകളുണ്ട്. അവനെ ശുശ്രൂഷിച്ച നല്ല ശമരിയക്കാരനുണ്ട്. ഇവരിൽ ആരാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ സമയക്കുറവ് മൂലം മൂന്നാളുകൾ ഈ സംഭവത്തിൽ ഇടപെട്ട, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പറയുന്ന, പ്രത്യക്ഷമായി പറയുന്ന മൂന്നാളുകളെ കുറിച്ച് മാത്രം ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ചുരുങ്ങിയ സമയമാണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മൂന്നാളുകൾ, അവരിൽ ആരോടാണ് നമുക്ക് ചേർന്നു പോകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഇവരിൽ ആരോടാണ് നമുക്ക് ബന്ധമുള്ളത് എന്ന് ഒന്ന് ഒരു അന്വേഷണം നടത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് കള്ളന്മാരാണ്. അവരുടെ കഠിനാധ്വാനം തങ്ങളുടേതെന്ന് കരുതുന്ന കവർച്ചക്കാരായ ആളുകൾ, ഇതാണ് ഒന്നാമത്തെ ആളുകൾ. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കള്ളന്മാരാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും കള്ളന്മാരല്ല എന്ന് നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയും. കാരണം നമ്മൾ ആരുടെ ഇതൊന്നും മോഷ്ടിക്കാൻ പോയിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം പ്രത്യക്ഷമായി ഒരു വലിയ കള്ളന്റെ ലക്ഷണമൊന്നും നമുക്കില്ല, അതാണ് പ്രധാനം. എന്നാൽ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് നമ്മുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചിലതൊക്കെ നാം ചെയ്തിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു സംഭവത്തെ കുറിച്ച് പറയാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്ഞിയും ആ രാജ്ഞി പ്രേരിപ്പിച്ച് രാജാവ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതുമൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാബോത്ത് എന്ന നീതിമാനായ മനുഷ്യൻ, എനിക്ക് സുന്ദരമായ മുന്തിരിത്തോട്ടം, രാജ്ഞി അത് കണ്ട് വളരെ ആകൃഷ്ടയായി, എന്നിട്ട് അത് കളഞ്ഞിട്ട് അവിടെ ഒരു ചീരത്തോട്ടം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമുക്കറിയാം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ അധ്വാനമൊക്കെ നമ്മുടേതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ നമ്മൾ ചിലതൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഒരു ഒരു ഓവറോൾ ഐഡിയ നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെ കിട്ടുകയില്ല. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, നമ്മൾ കരഗതമാക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഒന്ന് ആലോചിക്കുക, സ്വന്തം സഹോദരങ്ങളോട് സ്ഥലത്തിന്റെ പേരിൽ, വസ്തുവിന്റെ പേരിൽ മല്ലടിക്കുന്നവരെന്ന് ആലോചിക്കണം. എന്റെയോ മറ്റുള്ളവരുടെയോ വിയർത്ത് വീണിട്ടില്ലാത്ത ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി സഹോദരനോട് മല്ലുണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന ആളുകൾ ഈ കവർച്ചക്കാരന് തുല്യമാണ്. എന്റെ അധ്വാനത്തിന്റേതല്ലാതെ കിടക്കുന്ന ഇടം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തോന്നിയാൽ നാം ഈ കവർച്ചക്കാർക്ക് തുല്യരാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നാം ഏർപ്പെടുന്ന ഓരോ ദിവസങ്ങളിലുമുള്ള ജോലി എന്ന് നോക്കുകയെ, ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായി അത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നാം വിശ്വസ്തരാകുന്നില്ല എങ്കിൽ നാം ഈ കവർച്ചക്കാർക്ക് തുല്യരാകുന്നില്ലേ? കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകളും മറ്റുള്ളവരെ നിർബന്ധപൂർവം പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളും, അത് ഓൺലൈൻ തട്ടിപ്പുകളായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിക്കുക. ഈ ഭൂമിയിൽ നടക്കുന്ന സകലതും ഈ കവർച്ചക്കാർക്ക് തുല്യമാണ്. നമ്മൾ വിചാരിക്കും നിസ്സാരമാണ്, ചെറുതാണ്. അല്ല, ചെറുതല്ല, ഒരു വലിയ കാര്യമാണ്. ഈ കവർച്ചക്കാരനെ പോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ അധ്വാനങ്ങളെ എന്റേതെന്ന് കരുതി, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമാക്കണമെന്ന് കരുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ മറ്റുള്ളവരെ കബളിപ്പിക്കുമ്പോൾ, ഒരു ചെറിയ കാര്യത്തിൽ പോലും കബളിപ്പിക്കുമ്പോൾ ഈ കവർച്ചക്കാരന് തുല്യമാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ അനന്യാസിനെയും സഫീറയെയും കുറിച്ച് ചിന്തിക്കുമ്പോ, തനിക്കുള്ളതിൽ നിന്ന് വിറ്റ് ദൈവത്തിന് കൊടുത്തു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഭാഗം മാത്രം കൊടുത്ത് മറ്റേതെടുത്ത് പോക്കറ്റിൽ മറച്ചു വെച്ച അനന്യാസും സഫീറയും. നമ്മൾ നോക്കുക, ദൈവത്തിന് കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്തുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക, പക്ഷേ നമ്മൾ എടുത്ത് മാറ്റിവെക്കുക. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ്, എനിക്കില്ല ഇല്ല എന്ന് എപ്പോഴും പറഞ്ഞ് നമ്മൾ ദൈവത്തെ കബളിപ്പിക്കും. ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമാവുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ കബളിപ്പിക്കുക. ഈ കബളിപ്പിക്കൽ ഒരു പിടിച്ചുപറിക്ക് തുല്യമാണ്. ദൈവത്തിന് കൊടുക്കാനുള്ളത്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത്, വേദനപ്പെടുന്നവനെ സഹായിക്കാതെ പോകുന്നത്, പട്ടിണി കിടക്കുന്നവനെ സഹായിക്കാതെ പോകുന്നത്, കണ്ടില്ല എന്ന് നടിക്കുന്നത്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? നമ്മൾ പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ അത് കവർച്ചയ്ക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് ഭാഗ്യസ്മരണാർഹനായ പ്രസ്താദ്യോസ് മെത്രാപൊലീത്തായുടെ, ജീവറീസ്മറസ്താദ്യോസ് മെത്രാപൊലീത്തായുടെ എല്ലാ പ്രസംഗങ്ങളുടെയും അവസാനം പറയുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം കവർച്ചയ്ക്ക് തുല്യമാണ്. മറ്റുള്ളവരെ സഹായിക്കാതെ നാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം കവർച്ചയ്ക്ക് തുല്യമാണ്. വളരെ ഗൗരവമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ഒന്നാമത്തെ വിഭാഗം ആളുകളോട് ചേർന്നാണോ നാം പോകുന്നത്? മറ്റുള്ളവരുടേത് നാം പിടിച്ചെടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നെങ്കിൽ, അത് കവർച്ചയ്ക്ക് തുല്യമായി തന്നെ നമ്മുടെ കയ്യിലിരിക്കും എന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അവരോട് നമ്മൾ ചേരുന്നുണ്ടോ? അവരുടെ കൂടെയാണോ നാം? രണ്ടാമത്തെ ആളുകൾ മതാനുഷ്ഠാനികളായ ആളുകളാണ്. മതത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ കുരുക്കപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അതിലൊന്നൊരു പുരോഹിതനാണ്, ഒന്നൊരു ദേവാലയ ശുശ്രൂഷയാണ്, ദേവാലയ ശുശ്രൂഷയ്ക്കായി പോകുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും അവനെ കാണാതെ പോകും. കണ്ടു എന്നാൽ കണ്ടില്ല. ഒരുപക്ഷെ അന്നത്തെ കാലത്തെ മതം അങ്ങനെ ഒരു 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 മൃതപ്രായനായ ഒരു മനുഷ്യനെ എടുത്ത് കൊണ്ടുചെന്ന് എടുത്ത് ശിശു തൊട്ടിട്ട് ദേവാലയത്തിൽ ചെന്ന് ബലി അനുഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത്, അതിൽ കെട്ടിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മതത്തിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നാം വിട്ടുകളയുന്നവരാണ്. നമ്മുടെ ഒരു ചിന്ത എന്താണെന്ന്, ഈ ലോകത്തിന്റെ കാര്യങ്ങളെക്കാൾ വലുതാണ് മതത്തിന്റെ കാര്യമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. വളരെ മൗഢ്യമായ ഒരു ചിന്താഗതിയാണ്, വളരെ മൗഢ്യമായ ഒരു ചിന്താഗതിയാണ്. കാരണം പ്രവൃത്തിയിലാണ് കർത്താവ് വിശ്വസിക്കുക, നിന്റെ പ്രാർത്ഥനയിലോ ബലിയിലോ അല്ല. ബലിയിലല്ല, കരുണയിൽ അത്രയെ പ്രസാദിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഈ ബലിക്കൊക്കെ അപ്പുറത്ത് ഒരു പ്രവൃത്തിയുടെ അനുഭവം. ഒരു ദിവസം കുർബാന മുടങ്ങി എന്ന് വിചാരിച്ച് ഒരു കുഴപ്പം വരുന്നില്ല. പത്ത് പേർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റിയാൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മതത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ചിലതൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന്, ആരോടും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ കുനിഞ്ഞു നോക്കി ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് മതാനുഷ്ഠാനികൾ. അവരെയാണ് ദൈവത്തിന് ഇഷ്ടമെന്നാണ് നമ്മുടെ വിചാരം. അല്ല, അത് പുരോഹിതനായാലും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളായാലും സാധാരണക്കാരായാലും എപ്പിസ്കോപ്പ മുതൽ സാധാരണ ജനം വരെയുള്ള ഏറ്റവും കൊച്ചു കുഞ്ഞു വരെയുള്ള ആളുകൾ പഠിക്കേണ്ട ഒരു പാഠം മതമെന്ന് പറയുന്ന ഒരു കുറ്റിയിൽ കെട്ടിയിടപ്പെട്ട് ജീവിക്കേണ്ടവരല്ലതാ, മറിച്ച് ക്രിസ്തുവചനങ്ങളെ പ്രാവർത്തികമാക്കുന്ന, സഹായിക്കുന്ന, മറ്റുള്ളവരിലേക്ക് നമ്മുടെ സഹായത്തിന്റെ കൈനീട്ടുന്ന ഒരനുഭവം. നമ്മൾ അങ്ങനെയാ, ആരെയും സഹായിക്കാതെ മിണ്ടാതെ പോകുന്ന, ആരെയോടും മിണ്ടാതെ, അനീതി കണ്ടാൽ പ്രതികരിക്കാതെ, അനീതികളോട് എതിർത്ത് നിൽക്കാതെ, എല്ലാം കണ്ട് ഇതൊന്നും എന്റേതല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന് അനുകൂലമായി ജീവിക്കുന്ന ആളുകളല്ല. അങ്ങനെയെങ്കിൽ കർത്താവിന് ചാട്ടവാറെടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അവരെ മാറി മറ്റെവിടെയെങ്കിലും പോയാൽ മതിയായി. ഈ പരീശന്മാരും സാധുക്കളുടെയും മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ വെള്ളവേറ്റ ശവക്കല്ലറകളാണെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉള്ളിക്കും ജീരകത്തിനും പസാരം കൊടുക്കുന്നു, പറയുന്നതല്ല ചെയ്യുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം, ആ ആർജവത്തെയാണ് ഇന്ന് ആവശ്യം. മതത്തിന്റെ കെട്ടുപാടിൽ കിടന്ന അതൊന്നും നമ്മുടേതല്ല. ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തിൽ നമ്മുടേതല്ല, എനിക്കല്ലല്ലോ വന്നത് എന്ന് വിചാരിച്ച് മിണ്ടാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്റെ കാര്യം മാത്രം, എനിക്ക് പ്രയാസമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രയാസമുണ്ടോ ഇല്ലെന്ന് അറിയേണ്ട കാര്യമില്ല. എനിക്ക് പ്രയാസം ഉണ്ടാകരുത്, അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആണല്ലോ, അയൽവക്കക്കാരന്റെ വീട് ഇടിഞ്ഞു വീണാൽ, എന്റെ വീട് ഇടിഞ്ഞു വീണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നമ്മൾ തമാശയ്ക്ക് പറയും, എന്റെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ എനിക്ക് സങ്കടമാണ്. പക്ഷെ ഞാൻ ആദ്യം നോക്കുന്നത് അയൽവക്കക്കാരന്റെ വീട്ടിലേക്ക്, അവിടെ കറണ്ട് പോയോ, അവിടെയും കറണ്ട് പോയെങ്കിൽ എനിക്ക് സന്തോഷമാണ്, പോയില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. ഇന്നത്തെ ലോകത്ത് നാം ജീവിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എന്ന സ്വഭാവത്തിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കാം, അങ്ങനെയല്ല. പണ്ട് ഭർണവാസ് തിരുമേനി സെമിനാരിയിൽ പ്രസംഗിക്കുമ്പോ, മത്യൂസ് ബാർ ഭർണവാസ് തിരുമേനി സെമിനാരിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, ചില ആളുകളുണ്ട് തുമ്മുമ്പോ സ്തോത്രവും ചീറ്റുമ്പോ ഹാലുലിയായും പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ ഒന്നും ലോകത്തിന് ആവശ്യമില്ല എന്ന് തിരുമേനി ചിലപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. ശരിയാണ്, ഈ ലോകത്തിൽ മറ്റുള്ളവരിലേക്ക് നീട്ടപ്പെടാത്ത കൈ, കുറുകിയ കൈകൾ ഒന്നും നമുക്ക് ആവശ്യമില്ല. ദൈവത്തിന്റെ കരങ്ങൾ കുറുകപ്പെടാതെ നമ്മളിലേക്ക് നീട്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നാം മറ്റുള്ളവരിലേക്ക് നമ്മുടെ കൈകൾ നീട്ടാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെയുള്ളൊരു മതാത്മകമായ മൗഢ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മതം എന്താ പ്രശ്നം എന്നറിയാം, ദൈവത്തെ പോലും കുരുക്കിലാക്കുന്ന മതമാണ്. അതുകൊണ്ടാണ് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്റെ കാര്യം നേടണം, അതിനുവേണ്ടി മാത്രം, ഈ ലോകത്തെ കുറിച്ചല്ല. എന്നാൽ യോഗിന്റെ പുസ്തകം വളരെ വ്യക്തമായ ഒരു സൂചന തരുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ സംബന്ധിച്ച്. പ്രാർത്ഥന പോലും എനിക്ക് വേണ്ടി ആകരുത് എന്ന് യോഗ പഠിപ്പിക്കുന്നത്, യോഗിന്റെ ജീവിതം പഠിപ്പിക്കുന്നത്. യോഗിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് യോഗ ഒരുപാട് സങ്കടങ്ങൾ, വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞ് പറയുന്നുണ്ട്, യോഗ അതിനെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യം വന്നു എന്ന് പറയും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാത്തതൊന്നും എന്റെ ജീവിതത്തിൽ ദൈവം തരികയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകാത്തത്, എന്റെ ജീവിതത്തിൽ വേദനകൾ വരുന്നതിന്റെ കാരണമെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം കിടക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിലാണ് അതിന്റെ ഉത്തരം കിടക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരനുഭവം ഈ മതാനുഷ്ഠാനികളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയത് അതാണ്. ഒരു പുരോഹിതൻ നടന്നുപോയി, ഒരു വേദനപ്പെടുന്നവൻ കിടക്കുമ്പോൾ, ആ സങ്കടപ്പെടുന്നവൻ കിടക്കുമ്പോൾ, മുറിവേറ്റവൻ കിടക്കുമ്പോൾ, അവിടെ പോയി എത്ര വലിയ ബലി അർപ്പിച്ചാലും ആ ബലിക്ക് കർത്താവ് പ്രസാദം നൽകുകയില്ല എന്നോർക്കണം. ദേവാലയ ശുശ്രൂഷി നടന്നു പോയപ്പോൾ, ആ ദേവാലയത്തിന്റെ ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ഒക്കെ ആയിക്കോട്ടെ, ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് വേദനപ്പെടുന്നവൻ അപ്പുറത്തുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. കോടികൾ മുടക്കി ദേവാലയങ്ങൾ പണിയുമ്പോൾ വേദനപ്പെടുന്നവൻ ദേവാലയത്തിലുണ്ടെങ്കിൽ, തുറന്നിരിക്കുന്ന വീടുകൾ ദേവാലയത്തിലുണ്ടെങ്കിൽ, ആ ദേവാലയത്തിൽ ദൈവം വസിക്കുമോ എന്ന ഒന്നുകൂടി ചിന്തിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെയൊക്കെയാണ്, അല്പം വികൃതിയൊക്കെ ഉള്ളവരാണ് പലപ്പോഴും ആളുകൾ സഹായിക്കാനൊക്കെ വന്നത്. പിന്നെ പ്രതികരണ ശേഷിയും അല്പ സംസാരങ്ങളും, പക്ഷെ വേണ്ടാത്ത സംസാരങ്ങളിലേക്ക് പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ വെറുതെ കാണുന്നതും കിട്ടുന്നതും എല്ലാം ഫോർവേഡ് ചെയ്ത് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എന്നെ തന്നെ മുക്കിപ്പിടിക്കുന്ന ആധുനിക സാംസ്കാരിക ശൈലിയിലേക്ക്, ആ ആധുനിക വികലമായ സാംസ്കാരിക ശൈലിയിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്രതികരണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വികലമാക്കപ്പെടുന്ന പ്രതികരണങ്ങളിലേക്കല്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങനെയാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുക, എന്റെ വായി വരുന്നതും തോന്നുന്നതും ആരെ കുറ്റം പറയാം, ആരെ എന്തും പറയാം, ഉപയോഗിക്കുന്ന വാക്കുകളോ പറയുന്ന കാര്യങ്ങൾക്കോ അർത്ഥമില്ലാതെ പോകുന്ന ചർവിത ചർവണം ചെയ്ത ജീവിതം അർത്ഥമില്ലാതാക്കി തീർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ അങ്ങനെയുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് അർത്ഥമുള്ള കാമ്പുള്ള വ്യാഖ്യാനങ്ങളും കാമ്പുള്ള പ്രതികരണങ്ങളും ഉണ്ടാകണം, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അത് ഇന്നത്തെ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കാമ്പുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നു, വെറുതെ അലക്കുന്ന ബഹളമുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ ബഹളമുണ്ടാക്കി പോകുന്ന കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് പോകട്ടെ. മൂന്നാമത്തെ ആളുകൾ ആരാണ്? മൂന്നാമത്തേത് അയാളെ സഹായിച്ച ആള് തന്നെയാണ്. അവിടെ എന്താ അയാളുടെ മനസ്സിലുള്ളത്? ഒന്നാമത്തേത് അന്യന്റെ കഠിനാധ്വാനം എന്റേതാണെന്ന് കരുതുന്ന കവർച്ചക്കാർ. രണ്ടാമത് മതാനുഷ്ഠാനമാണ് ഏറ്റവും വലുത്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ വലുത് മതാനുഷ്ഠാനമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം, അത് പൗരോഹിത്യമായാലും സാധാരണ ജനങ്ങളായാലും ആരായാലും അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തേത് നല്ല ശബരിയാക്കാരൻ എന്ന് പറയുന്ന ആളാണ്, സഹായിച്ച ആൾ. എന്തായിരുന്നു അയാളുടെ പ്രത്യേകത? എനിക്കുള്ളതും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ചിന്തിച്ച ആളാണ് അത്. എനിക്കുള്ളത് കൂടി നിനക്ക് അവകാശപ്പെട്ടതാണ്. അബ്രഹാമിനെയും ലോത്തിനെയും പോലെ. അബ്രഹാമും ലോത്തും വേർതിരിയുമ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടം, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് കൊടുത്തതുപോലെ ഇവിടെ എനിക്കുള്ളതും നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ആൾ ബോധമില്ലാതെ കിടക്കുക, കള്ളന്മാരുടെ ആക്രമണം ഏറ്റ് ബോധമില്ലാതെ കിടക്കുക, അയാൾ അറിയുന്നില്ല ആരാണ് എന്നെ സഹായിച്ചതെന്ന്, മുറിവേറ്റവൻ അറിയുന്നില്ല ആരാ എന്നെ സഹായിച്ചതെന്ന്. രണ്ടാമത് ഇത് കൊടുക്കുന്നതിന്റെ യാതൊരു ധാർഷ്ട്യവും അയാൾക്കില്ല. ഞാനാണ് കൊടുത്തത്, ഞാനാണ് സഹായിച്ചത്, അതിന്റെ ധാർഷ്ട്യമൊന്നും അയാൾക്കില്ല. മൂന്ന്, വിനീത വിധേയനായി സ്വീകരിക്കാൻ ഒരാളില്ല, ഞാൻ കൊടുക്കുന്നതിനെ സ്വീകരിക്കാൻ ഒരാളില്ല. ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ ലോകത്തിൽ നമുക്ക് വളരെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഒരാൾക്കൊരു സഹായം ചെയ്താൽ നാല് പേരറിയണം, അല്ലെങ്കിൽ അയാളെങ്കിലും അറിഞ്ഞ് നമ്മൾ വളരെ ഗംഭീരമായി അത് ആഘോഷിച്ച് ചെയ്യുന്നതിലാണ് നമുക്ക് താല്പര്യം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഞാൻ കൊടുക്കുന്നു കൊടുത്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള പബ്ലിസിറ്റി മാനിയ ഉള്ള ആളുകളാണ് ഇന്നല്ല. അത് ദേവാലയങ്ങളായാലും വ്യക്തികളായാലും അതാരായിരുന്നാലും കൊടുത്താൽ നാലു പേരറിയണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. രണ്ടാമത് ഇത് കൊടുത്താൽ തന്നെ എന്തോ ഒരു ധാർഷ്ട്യമാണ് നമുക്ക്, നമ്മൾ കൊടുത്തു ഞാൻ കൊടുത്തു എന്ന്. ഒരു ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു ത്രോണോസിലേക്ക് ഒരാൾ ഒരു കുരിശ് കൊടുത്തു, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ കൊടുത്തതാണ്. അപ്പൊ ആ കുരിശിനെ നിറവെല്ലാം വാങ്ങി അതെല്ലാം അഴുക്കായി കഴിഞ്ഞപ്പോ മറ്റൊരാൾ പള്ളിയിൽ വന്ന് എന്നോട് പറഞ്ഞിട്ട് ആ കുരിശൊക്കെ അഴുക്കായി, അതുകൊണ്ട് പുതിയൊരു കുരിശ് വെക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ അച്ചായൻ തന്നെ അവിടെ വാങ്ങിച്ചു തന്നു, ശരി ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അയാൾ വാങ്ങിച്ചു, ആ പഴയതെടുത്ത് മാറ്റി പുതിയത് വെച്ചപ്പോ ആ പഴയത് മാറ്റിയതിന്റെ പേരിൽ എന്തോ ഒരു ബഹളമായിരുന്നു. നമ്മൾ അങ്ങനെയാ, പള്ളിക്ക് എന്തെങ്കിലും കൊടുത്താൽ പിന്നെയും എന്റേതാണ്, ഞാൻ എന്റെ അവകാശിയാണെന്ന് ചിന്തിക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് സമ്മാനം കൊടുത്താൽ അയാൾ അത് എങ്ങനെ ഉപയോഗിക്കണോന്ന് ഞാൻ പറഞ്ഞു വേണം അത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാൻ കൊടുത്തത് ഇപ്പോഴും എന്റേതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അതിന്റെ ധാർഷ്ട്യം പലപ്പോഴും നമ്മുടെ, അതുകൊണ്ടാണല്ലോ കാസായാലും തീലാസായാലും പോയി പോലും പ്രസന്റഡ് ബൈ എന്ന് എഴുതി വെക്കുന്നത്. ഒരു പുസ്തകം പള്ളിക്ക് കൊടുത്താൽ പുസ്തകത്തിന്റെ മുകളിൽ പ്രസന്റഡ് ബൈ എന്ന് എഴുതി വെക്കും. എത്ര ചീപ്പാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ദൈവത്തിന് കൊടുക്കുമ്പോൾ എന്റെ പേരവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം. പള്ളിക്ക് കുടിവരം കൊടുത്താൽ അത് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം. കൊടുക്ക, നീ കൊടുക്കാൻ പോകരുതല്ലെങ്കിൽ. എന്തിനാണ് ഇങ്ങനെയുള്ള ചീപ്പ് പബ്ലിസിറ്റികൾ ജീവിതത്തിലുള്ളത്? ഇതൊക്കെ അവസാനിപ്പിക്കണം. കൊടുക്കുന്നതിന്റെ ധാർഷ്ട്യം നമുക്കുണ്ടാകാൻ പാടില്ല. പാവപ്പെട്ടവൻ എന്തെങ്കിലും കൊടുത്താൽ, പള്ളിക്ക് എന്തെങ്കിലും കൊടുത്താൽ, അർഹതപ്പെട്ടവൻ എന്തെങ്കിലും കൊടുത്താൽ നിന്റെ കൈ പിന്നീട് അങ്ങോട്ട് നീങ്ങരുത്, നിന്റെ ബോധവും നിന്റെ ചിന്തയും അങ്ങോട്ട് നീങ്ങരുത്. എന്നാ കർത്താവ് പഠിപ്പിച്ചതാ? കർത്താവ് പഠിപ്പിച്ചിട്ട് സൗഖ്യം കിട്ടിയവനോട് ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിച്ചില്ല ഇപ്പൊ നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചില്ല. കൊടുത്ത സൗഖ്യം സമ്പൂർണമാണ്, അത് നിന്റേതാണ്, നിനക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോ, പാവപ്പെട്ടവന് കൊടുക്കുമ്പോ, വ്യക്തികൾക്ക് കൊടുക്കുമ്പോ അത് എങ്ങനെയാണ് നിന്റേതാകുന്നത്? പിന്നീട് അതൊരിക്കലും പിന്നെ എന്റേതല്ല. പിന്നെ അതെല്ലാം അവന്റേത് തന്നെയാണ്. മൂന്ന്, നമുക്കെപ്പോഴും വിനീത വിധേയരായ സ്വീകർത്താക്കൾ വേണം. നാലു പേരുടെ മുൻപിൽ അവരെ ഇങ്ങനെ അവഹേളിച്ച് തലകുനിച്ച് നിർത്തി നിനക്ക് ഞങ്ങളെല്ലാവരും കൂടി സഹായം ചെയ്യുകയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതി വേണം. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ പബ്ലിസിറ്റികളും സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ചും വാങ്ങിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചീപ്പ് പബ്ലിസിറ്റികൾ നടത്തി ജീവിക്കുന്ന ആളുകൾ ഒന്ന് ഓർക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നല്ലതിന് വേണ്ടി എന്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം? തിരുത്തൽ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കാം? നല്ല ഭാഷയിലും നല്ല സംസ്കാരത്തിലും നല്ല രീതിയിലും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിലൊക്കെ ഈ പബ്ലിസിറ്റികൾ, ചീപ്പ് പബ്ലിസിറ്റിക്ക് പകരം നല്ല പബ്ലിസിറ്റികൾ നമുക്ക് എത്ര ഉപയോഗിക്കാം. അതുകൊണ്ട് എന്റേത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്, ദൈവം എനിക്ക് തന്നതിന്റെ ഒരു ഭാഗം നിന്റേത് കൂടിയാണ് എന്ന് ബോധ്യപ്പെടുന്നതല്ലാതെ ഒരു ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിയണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, ദീർഘമായി സംസാരിക്കാൻ സമയമില്ലല്ലോ. മൂന്ന് തരം ആളുകളിൽ കർത്താവ് ചോദിച്ച ചോദ്യത്തിനുത്തരം നമ്മൾ ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക. ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? ഞാൻ ആർക്ക് കൂട്ടുകാരനാ? കൂട്ടുകാരനാകണമെങ്കിൽ ഈ മൂന്ന് പേരിൽ ആരോടൊപ്പമാണ് ഞാൻ, ആരോട് ചേർന്നാണ് ഞാൻ ജീവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ ഒരു വിളിയിലേക്ക് വരുവാൻ നമുക്കിടയാകണം. അത് സഭയായും ഭദ്രാസനമായും ഇടവകകളായും വ്യക്തികളായും ഉണ്ടാകാത്തോളം കാലം ഈ സഭയ്ക്ക് നിലനിൽപ്പുണ്ടാവുകയാണ്. നമുക്ക് കുറ്റം പറയാം, ഒരുപാട് പേരെ കുറ്റം പറയാം. പരിശുദ്ധ ഭാവാതിരിമേനി മുതൽ ഇപ്പോൾ ജനിക്കുന്ന ഒരു കുഞ്ഞു വരെയുള്ള ആളുകളെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്. വെറുതെ ഇരുന്ന് കുറ്റം പറയാം, പരസ്പരം ചെളിവാരി എറിയാം, മലർന്നു കിടന്ന് തുപ്പാം, ഇതൊക്കെ നമുക്ക് പറ്റും. ഇതിനൊന്നും ഒരു കുറവില്ല. ആർക്കാ എഴുതാൻ അറിയാൻ വയ്യാത്ത, ആർക്കാ പറയാൻ അറിയാം? പക്ഷേ അതിന് കാതലായ തിരുത്തലുകളും, ഇതെല്ലാം ശരിയാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ പറയേണ്ട രീതിയിലും പറയേണ്ടതുപോലെയും ചെയ്യേണ്ടതുപോലെയും ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എപ്പോഴാണോ അതിലതിന് വിജയം വരുന്നത്. പരസ്പരം ചെളിവാരി എറിഞ്ഞാൽ എവിടെയാ ഇതിന്റെ വിജയം ഉണ്ടാകുന്നത്, അവസാനം ഉണ്ടാകുന്നത്? അങ്ങനെയല്ല. അതിനപ്പുറത്ത് ഇവരിൽ ആരോടൊപ്പമാണ് ഞാൻ? ഈ സഭ മുറിവേറ്റുകിടക്കുന്ന ഈ സഭയെ ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കുക? കള്ളന്മാരെ പോലെ തത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന കഴുക്കോ ലാഭമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്നതാണോ ഈ സഭ മുറിവേറ്റുകിടക്കുമോ ഞാൻ ചെയ്യേണ്ടത്? ഈ സഭയിലെ മതാനുഷ്ഠാനം കൊണ്ട് മാത്രം എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഞാൻ? അതിനപ്പുറത്ത് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ന്യായമായ അർത്ഥപൂർണമായ ജീവിതം എപ്പോഴാണോ ഉണ്ടാകുന്നത് അവിടെ സഭയ്ക്ക് മാറ്റം ഉണ്ടാകും. ആ മുറിവെച്ച് കിടക്കുന്ന സഭയെ പത്രത്തിലെത്തിക്കണം, ദൈവദുരുമ്പാകെ എത്തിക്കണം. കൊടുക്കാനുള്ളത് കൊടുക്കണം, നിന്റെ കയ്യിലുള്ളത് നീ കൊടുത്തിട്ട് ധാർഷ്ട്യമില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കണം. അപ്പോൾ സഭയും സമൂഹവും ഇടവകയും ലോകവും എല്ലാം രക്ഷപ്പെടും. ആ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയാവണം. അതിന് ദൈവം തന്റെ പരിശുദ്ധ രൂഹാമൂലം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വന്യ വൈദിക ശ്രേഷ്ഠതയോടെ നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 36-37 വാക്യങ്ങളെ ആസ്പദമാക്കി ധാരാളം പ്രാവശ്യം കേട്ട് പരിചയമുണ്ട്. ഈ കഥ പറയാൻ പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് നമ്മളൊക്കെ പറയാനും ധാരാളം വേദികളിൽ നല്ല ശമരിയാക്കാരന്റെ കഥയായിട്ട് ഒക്കെ അവതരിപ്പിക്കപ്പെട്ട ഒരു സംഭവം, അതിന്റെ ഒരു ആകത്തുക എന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായി അച്ഛൻ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് അച്ഛന്റെ ചിന്തകളിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും നമ്മുടെ ക്രൈസ്തവ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് നയിക്കപ്പെടുന്നതെന്നും ഒക്കെ ശാന്തമായി മനസ്സിലാക്കാനുമുള്ളൊരു ഒരു അനുഭൂതിയും ആവേശവും ഊർജവും ഒക്കെ നിശ്ചയമായിട്ടും ഈ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഈ വേദഭാഗത്തിൽ മൂന്ന് തരത്തിലുള്ള കള്ളന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ സഹായികളായി കടന്നു വന്ന് നോക്കിയും നോക്കാതെയും സഹായിച്ചും ഒക്കെ പോയവരുടെ കൂട്ടത്തെ അങ്ങനെ ചോദിച്ചു, അങ്ങനെ ചിത്രീകരിച്ചതിന് ശേഷം ഇതിൽ ഏവനെയാണ് കൂട്ടുകാരനായി തീർന്നത്, ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൽ നമ്മൾ ഭൂരിഭാഗം പേരും നമ്മുടെ ശ്രദ്ധയിലുള്ള, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള, നമ്മുടെ ഭവനത്തിലുള്ള ഇടവകയിലുള്ള ധാരാളം പേരെ നമ്മുടെ മനസ്സിലൂടെ ഇപ്പൊ പെട്ടെന്ന് കടന്നുപോയി കാണാം. അവരെല്ലാം മറ്റുള്ളവരുടേത് കാംക്ഷിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒത്തിരി പേരെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു കാണും. മതാനുഷ്ഠാനികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച് കരുണ കാണിക്കാതെ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാതെ ആവേശത്തോടെ അനുഷ്ഠാന കലകളിൽ നിർവൃതി അടയുന്നവരെ നമ്മൾ കണ്ടെത്തി കാണും. ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ ഗണത്തിൽ ചിന്തിച്ച ഓരോരുത്തരും ഉൾപ്പെട്ടു എന്ന് സ്വയം തീരുമാനിച്ച് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും. ഞാൻ എന്നെ തന്നെയാ ഇതിനകത്ത് സൂചിപ്പിച്ചത്, അല്ലാതെ മറ്റൊരാളെ ചിത്രീകരിക്കാൻ വേണ്ടിയല്ല. സാധാരണ സ്വാഭാവികമായിട്ടും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ പറയും, ഈ മൂന്നിന്റെ ഗുണഗണങ്ങൾ നന്മയും തിന്മയും നമ്മളിലൊക്കെ ചെറുതും വലുതുമായ രൂപത്തിലുണ്ട്. മറ്റുള്ളവരുടേതെന്ന് നമുക്കറിയാമെങ്കിലും അത് നമ്മുടെ കയ്യിലേക്ക് എത്തുവാൻ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒക്കെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതി, ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. അനുഷ്ഠാനം കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ കുറവുകളെ തിരുത്താമെന്നും അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ അതിലൂടെ ദൈവം തമ്പുരാൻ പ്രസാദിക്കും എന്നുള്ള ഒരു ചിന്തയൊക്കെ വെച്ചു പുലർത്തുന്ന ചില സന്ദർഭങ്ങളും ചില അവസരങ്ങളിൽ നമ്മളെ പെട്ടെന്ന് വന്ന് പൊതിയാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കുവാൻ, ഉപദേശിക്കുന്നത് പ്രവർത്തിക്കുവാൻ, ദർശനത്തിലൂടെ തെളിഞ്ഞു വരുന്നതൊക്കെ പ്രവർത്തിച്ചു കാണിക്കുവാൻ, അതിന് ആത്യന്തികമായി ദൈവത്തിന്റെ ഒരു കരുണയ്ക്ക് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അംശമാണ് അത് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നുള്ള ഒരു വിനീതമായ ഭാവവും ശ്രദ്ധേയമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു മിശ്രിത രൂപത്തിൽ നമുക്കുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഡോമിനേറ്റഡ് നേച്ചറായിട്ട് വരേണ്ടത് എന്താണെന്ന് പഠിപ്പിക്കുവാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകമാണ്, എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തിരുവചന പുസ്തകം, വേദപുസ്തകം. ആ വേദപുസ്തകം തെളിമയോടുകൂടി വായിച്ച് മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചില ആശയങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് മാറ്റുമ്പോൾ നിശ്ചയമായും ഒരു നല്ല ശമരിയാക്കാരന്റെ ഉത്തമമായ ഉദാഹരണത്തിലേക്ക് നമുക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്നവൻ പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ഇത് ഈ വാക്യത്തെ ചിലപ്പോഴൊക്കെ ഫലിത രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ചിലരുടെ വേദപുസ്തകം തുറന്നിട്ട് ആ ദിവസം നല്ലതാണോ ചീത്തയാണോ നോക്കാൻ വേണ്ടി തുറന്നു നോക്കും. വെറുതെ ഒരു പ്രത്യേക ദിശാബോധമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തുറക്കുമ്പോൾ കാണുന്നത് വായിച്ചിട്ട് പറയും, യൂദാ കെട്ടിഞ്ഞാന്ന് ചത്തു. അപ്പൊ നമ്മൾ പറയും, ഓ ഇന്ന് പോയാൽ ശരിയാകത്തില്ല, ഈ ഇന്റർവ്യൂവിന് പങ്കെടുത്താൽ തോറ്റുപോകും. അപ്പൊ വീണ്ടും അടച്ചിട്ട് തുറക്കുമ്പോൾ ഈ വാക്യമാണ് കണ്ടതെങ്കിൽ നമ്മൾ വലിയ കെണിയിലേക്ക് പോകും. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളൊരു വാക്യം രണ്ടാമത് എടുക്കുമ്പോൾ ഇപ്പൊ വായിച്ച വേദവാക്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതെന്തോ വലിയ കുഴപ്പത്തിലേക്ക് നമ്മൾ പോകുകയാണ്. അങ്ങനെ വായിക്കാനുള്ളതല്ല. കരുണ കാണിക്കുന്നവനെ ദൈവം പരിചയപ്പെടുത്തുവാൻ ദർശന സ്വഭാവമുള്ള ഒരു പ്രതീകാത്മകമായ ഉപമ പറഞ്ഞതിന് ശേഷം വ്യക്തമായി കേട്ട വ്യക്തികളോട് ചോദിക്കുന്നു, ഇതിൽ ഏത് കൂട്ടുകാരനാകാനാണ് നിനക്കിഷ്ടം? അതിന്റെ ഉത്തരം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിച്ചു കാണിക്കണം. അത് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5, 6, 7, 8 അധ്യായം വായിച്ചാൽ ഇത് ക്രിസ്തു കൃത്യമായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട റമ്പാശൻ സംസാരിച്ചപ്പോൾ ഈ വിഷയം കൊണ്ടുവന്നതാ. ഗിരിപ്രഭാഷണത്തിലൂടെ മൊഴിമുത്തുകൾ കൃത്യമായി പഠിപ്പിച്ചു. അത് പഠിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി അയച്ചതിന് ശേഷം ആ ജനത്തിന്റെ മധ്യത്തിലേക്ക് തന്നെ യേശു തമ്പുരാൻ എത്തിച്ചേരുകയാണ്. പ്രസംഗിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പ്രസംഗിക്കാനല്ല പോയത്. ആ കേട്ട ജനത്തിന്റെ സാധാരണ ജീവിതത്തിൽ ഒരുവനായി, ഒരു സാധാരണ മനുഷ്യനായി ക്രിസ്തു ഇറങ്ങിച്ചെന്ന് അവനോട് ഇടപെടുന്നു. അവന്റെ പ്രവർത്തന മേഖലകളിൽ കൃത്യമായി പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു, സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്നു, ആവശ്യമായത് ചെയ്തു കൊടുക്കാനായിട്ട് കൃത്യമായി സമയം കണ്ടെത്തുന്നു. ഈ ഒരു ചിന്ത ശമരിയക്കാരനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആണെന്ന് അറിയാമെങ്കിലും അത് നമ്മുടേതാണെന്ന് കാംക്ഷിക്കുന്നതിനേക്കാൾ മതാനുഷ്ഠാനത്തിലൂടെ മാത്രം ജീവിതത്തിന്റെ നല്ല അംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇതൊക്കെ നമ്മുടെ ചിന്തകളും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഊഷ്മളമായ സ്നേഹത്തിന്റെയും കരുണയുടെ ഒരു ഭാവം മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണെന്ന് കൃത്യമായിട്ട് എബിഎച്ച് നമ്മളെ പഠിപ്പിച്ചു. അത് ഓരോരുത്തർക്കും തെളിമയുണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് വി ആർ ഇൻ ദ സീസൺ ഓഫ് അനൗൺസിയേഷൻ. ജനിക്കാൻ പോവുക, ആ ജനിക്കാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ ആവർത്തിച്ച് കുദാശ കുതോ ശീതോ ഞായർ ഹൂതോ ശീതോ ഞായർ തുടർന്ന് ഇനി ഓരോ ആഴ്ചകളിലും ക്രിസ്തുവിന്റെ ജനനം നമ്മൾ പരസ്പരം സംസാരിക്കാൻ പോവുക, പരസ്പരം കേൾക്കാൻ പോവുക. അങ്ങനെ അവസാനം ക്രിസ്തു ജനിച്ചെന്ന് ഉറപ്പുവരുത്തുന്ന ദിവസമാണ് ജനിച്ചു, അത് എന്റെ ഹൃദയത്തിലും ഉണ്ട്, എന്റെ ഭവനത്തിലും ഉണ്ട്. അത് കൃത്യമാകണമെങ്കിൽ ഈ ചിന്തകൾ കൂട്ടിച്ചേർക്കുക. ഒരു നല്ല കരുണയുടെ ഉറവിടമായി തീരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു ആശാ, നല്ല വാക്കുകൾക്ക് നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് നമ്മൾ വായിക്കുന്നത്. സാധാരണ ഞാൻ ആ പേരൊക്കെ ഓർക്കാറുള്ള ഒരു ബേബി കുട്ടിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ഒരു എഫ്രായെ ഓർത്ത് പ്രാർത്ഥിക്കാം. തമ്പ്യങ്ങളിനെ ദൈവമുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലളിത ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു സൂസിയാന്റി ഓർക്കാം, ജിമ്മിയെ ഓർക്കാം, ആലിസ് ജോസഫ്. പിന്നത്ത് നമ്മളെ പല ആളുകളും കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചിരുന്നു, വളരെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ദൈവകൃപയാൽ പലരും അതിന്റെ അധിഷ്ഠിതമായിട്ട് പോകുന്നെങ്കിലും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും ധന്യമാർന്ന ഒരു ദിനം അങ്ങയുടെ മുമ്പാകെ ആയിരിക്കാൻ കൃപ ചെയ്തതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ കൃപയിൽ നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം കേട്ട് ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം തന്റെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുന്ന് ഏൽപ്പിച്ച ഈ ദൗത്യം അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളെ മറ്റുള്ളവർക്കോട് അത് ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും പകർന്നു കൊടുക്കത്തക്കവണ്ണം ഒരു ആത്മീയ ബോധ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ആരാധനാ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒരു സ്വാർത്ഥ ചിന്തകളിലേക്ക് പോകാതെ അതിന് ലഭിക്കുന്ന അംശങ്ങൾ മറ്റുള്ളവർക്കോട് പകർന്നു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ അനേകരുടെ പേരുകൾ ഓർത്തു ദൈവമേ, വിവിധ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ നിന്റെ ദാസരെയൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും സ്വർഗീയദാനങ്ങൾ അത് നിറയ്ക്കുകയും ചെയ്യണമേ. അതിഭീകരമായ വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആശയിക്കാനും ആശ്രയിക്കുവാനും തമ്മിൽ അനേകം മാത്രമേ ഉള്ളൂ. വൈദ്യന്മാരിലും ഔഷധങ്ങളിലൊക്കെ ഞങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ ചില അനുഭവങ്ങളിലാണല്ലോ അതൊക്കെ പരിമിതമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. എങ്കിലും പരിമിതിയില്ലാത്ത അങ്ങയുടെ സ്നേഹവും കരുണയും സൗഖ്യവും പരിലാളനയും അനുഭവിപ്പാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഈ ലോകം പ്രക്ഷുബ്ധമാണെങ്കിലും അതിന്റെ ഉള്ളിൽ പ്രശാന്തമായി ഞങ്ങളുടെ ഹൃദയത്തിൽ ആത്മനിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന ബോധം സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിക്കുന്നു. വിവാഹപ്രായമെത്തി വിവാഹം നടക്കാതെ പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളല്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി ചെയ്യുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അവിടുന്ന് വഴി തെളിയിക്കണമേ. സഭയെ നയിക്കണമേ, നടത്തണമേ, നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനിയെ ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും പ്രത്യേക പുതുതായി ഈ ഭദ്രാസനത്തിൽ നിയോഗിക്കുന്നതിനാകുന്ന മെത്രാപ്പോലിത്തെ വാർത്ത പ്രാർത്ഥിക്കുന്നു ദൈവമേ, ഈ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ജീവൻ വെടിഞ്ഞ് പ്രവർത്തിപ്പാൻ ആവശ്യമായിരിക്കുന്ന ആത്മചൈതന്യം ദാസന പ്രദാനം ചെയ്യണമേ. വിവേകത്തോടും ബുദ്ധിയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിപ്പാൻ ശക്തീകരിക്കണമേ. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗങ്ങൾ മൂലം വലയുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു വർഷം കൂടെ, ആയുസിന്റെ ഒരു പ്രാവശ്യം കൂടെ ദൈവം അങ്ങയുടെ തിരുജനനത്തെ, ആ ശ്രേഷ്ഠമായ ഓർമ്മയെ വരവേൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് ജനിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ട ദൈവവചനം നിർവഹിച്ച ആശ്രയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ശക്തീകരിക്കണമേ. ദൈവത്തെയും കുടുംബത്തെയും ഇടവകയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും താഴ്മയായി എല്ലാവരും സമർപ്പിക്കുന്നു. ദൈവം വിശുദ്ധിയായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഉർഷയും ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും അമ്പത്തിന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള കുടുംബങ്ങളോടും വ്യക്തികളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ഭദ്രാസനത്തോടും പ്രത്യേക ഈ രാജ്യത്തിന്റെ ഭരണം ചക്രം പിടിക്കാൻ കൊണ്ടുവരുത്തിരിക്കുന്നതോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എബി അച്ഛൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എബി അച്ഛന്റെ പ്രസംഗം. തീർച്ചയായിട്ടും അച്ഛന്റെ പ്രസംഗത്തിന് വളരെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആധുനിക ആധ്യാത്മികതയുടെ കപട പൊള്ളത്തരങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് വിളിച്ച് എഴുതി കാണിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അച്ഛന് പ്രസംഗിച്ചത്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാമനച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് ബി പ്രകാശ് അച്ഛൻ, അവനി സക്രിയ നമ്പച്ചൻ, എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വാച്ച് ജോളിയാണ്ടി, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.